ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്നും നാളെയും വീടുകളും സ്ഥാപനങ്ങളും ശുചീകരിക്കും. ഏഴാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വെസ്റ്റ് നൈൽ മരണം റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്നും നാളെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ശുചീകരണം നടത്തും. പകർച്ചവ്യാധികൾ തടയാൻ ഇന്നും നാളെയും വീടും പരിസരവും ശുചീകരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. കേരള പൊതുജനാരോഗ്യ നിയമം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. എല്ലാ ആശുപത്രികളിലും പനി ചികിത്സയ്ക്കായി പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്നും വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. അഞ്ചാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് സമാപിക്കും. ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളാണ് അഞ്ചാംഘട്ടത്തിൽ മറ്റന്നാൾ വിധി എഴുതുന്നത്. ഉത്തർപ്രദേശിലെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ആറാംഘട്ട തെരഞ്ഞെടുപ്പ് ഈ മാസം 25-ന്. 57 മണ്ഡലങ്ങൾ ഈ ഘട്ടത്തിൽ വിധിയെഴുതും. അടുത്ത മാസം 1-ന് ഏഴാംഘട്ട തെരഞ്ഞെടുപ്പ്. ഏഴാംഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇന്നാണ് സൂക്ഷ്മ പരിശോധന. 8 സംസ്ഥാനങ്ങളിലെ 57 സീറ്റുകളിലേക്കാണ് ഏഴാംഘട്ടത്തിൽ വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് കടക്കവേ മുന്നണികളുടെയും പാർട്ടികളുടെയും നേതാക്കൾ പ്രചാരണ തിരക്കിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ ഇന്ന് എൻഡിഎയുടെ രണ്ടു തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിക്കും. വിദേശ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും പുലർച്ചെ സംസ്ഥാനത്ത് തിരിച്ചെത്തി. ദുബായ് തിരുവനന്തപുരം വിമാനത്തിൽ ഇന്ന് പുലർച്ചെ 3 മുഖ്യമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. മകൾ വീണയും മരുമകനും മന്ത്രിയുമായ പിഎ മുഹമ്മദ് റിയാസും നാളെ തിരിച്ചെത്തും. ഈ മാസം 6-ന് സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത്. കേരളത്തിലെ താപനിലയിലുണ്ടായ വർധന നേരിടാൻ പുതുക്കിയ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ഹീറ്റ് ക്ലിനിക്കുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യക്കാർക്ക് പ്രഥമ ശുശ്രൂഷ നൽകും. പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷയുടെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടു. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന് ഗവർണർ അറിയിച്ചതായി അനീഷയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിജീവിതകളെക്കുറിച്ച് മാധ്യമങ്ങൾ നടത്തുന്ന പരാമർശം ശ്രദ്ധയോടെ വേണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിൽ ഗാർഹിക പീഡനത്തിന് വിധേയയായ അതിജീവിതയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സതിദേവി. ഒമാനിൽ അത്യാസന്ന നിലയിൽ കഴിയുകയായിരുന്ന യുവാവിനെ കാണാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് സാധിക്കാതെ പോയ ഭാര്യയ്ക്കും കുടുംബത്തിനും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് മന്ത്രി വി ശിവൻകുട്ടി കത്തയച്ചു. ചികിത്സയിലായിരുന്ന നമ്പി രാജേഷ് എന്ന യുവാവിന്റെ ഭാര്യ അമൃത ബദൽ സംവിധാനം അഭ്യർത്ഥിച്ചുവെങ്കിലും വിഫലമാവുകയായിരുന്നു. യുഡിഎഫ് ഗവൺമെന്റിനെതിരായ എൽഡിഎഫിന്റെ സോളാർ സമരം ഒത്തുതീർപ്പായത് അഡ്ജസ്റ്റ്മെന്റായിരുന്നോ എന്ന് വ്യക്തമാക്കേണ്ടത് സിപിഐഎം ആണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ടിപി കേസുമായി സോളാർ കേസിനെ ബന്ധപ്പെടുത്തുന്നത് ചില തുന്നൽ വിദഗ്ധന്മാരാണെന്നും രണ്ട് കേസുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും തിരുവഞ്ചൂർ അറിയിച്ചു. പാനൂരിൽ 2015 ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷൈജു, സുബീഷ് എന്നിവർക്ക് സ്മാരകം നിർമ്മിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്നും തിരുവഞ്ചൂർ പ്രതികരിച്ചു. സോളാർ സമരം ഒത്തുതീർത്തത് തന്റെ അറിവോടെയല്ലെന്നും സമരം അവസാനിച്ചതായി അറിഞ്ഞത് പ്രസംഗത്തിനിടെയാണെന്നും ആർഎസ്പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ എംപി പറഞ്ഞു. ഇക്കാര്യത്തിൽ യുഡിഎഫ് നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് പ്രചരിപ്പിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വെസ്റ്റ് നൈൽ മരണം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം മരിച്ച 13-കാരിയായ വിദ്യാർത്ഥിയുടെ മരണം വെസ്റ്റ് നൈൽ കാരണമാണെന്ന് റിപ്പോർട്ട് ലഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചതായി അധികൃതർ പറഞ്ഞു. മുസ്ലീം ലീഗ് സംസ്ഥാന സമിതി യോഗം ഇന്ന് കോഴിക്കോട് ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. സമസ്തയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചയായേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റെയിൽവേ ട്രാക്കിൽ ആനകൾ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്ന പാലക്കാട് കൊട്ടേക്കാട് ഭാഗത്ത് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഗജരാജ സംവിധാനം സ്ഥാപിക്കാൻ റെയിൽവേ തീരുമാനിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
തമിഴ്നാട്ടിലെ മധുക്കര മുതൽ കൊട്ടേക്കാട് വരെ തുടർച്ചയായ നിരീക്ഷണം സാധ്യമാകുന്ന വിധം 32 കിലോമീറ്റർ ദൂരത്താണ് ഗജരാജ് എന്ന പേരിൽ എലിഫന്റ് ഇൻക്ലൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം റെയിൽവേ സ്ഥാപിക്കുന്നത്. 15.42 കോടി രൂപ ചെലവിലാണ് റെയിൽവേ പദ്ധതി നടപ്പാക്കുക. വനത്തിനുള്ളിലൂടെയുള്ള ട്രാക്കുകളുടെ 40 മീറ്റർ പരിസരത്തെത്തുന്ന ആനകളുടെ സാന്നിധ്യം ലേസർ സെൻസർ വഴി സ്റ്റേഷൻ മാസ്റ്റർക്കും ലോക്കോ പൈലറ്റിനും ഉടൻ അറിയാവുന്ന വിധമുള്ള സംവിധാനമാണ് നടപ്പിലാക്കുക. ഇതുവഴി ആനകൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടപടികൾ ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 5 കോടിയോളം രൂപ ചെലവിൽ പ്രദേശത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്.
തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ വിയൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പോലീസ് വാൻ വിയൂർ അതീവ സുരക്ഷാ ജയിലിന്റെ മുറ്റത്തെത്തിയപ്പോൾ ഇടതുവശത്തെ ഡോർ തുറന്ന് ഇയാൾ പുറത്തേക്ക് ചാടുകയായിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊലപാതകം ഉൾപ്പെടെ 53 കേസുകളിൽ പ്രതിയായ ബാലമുരുകൻ പോലീസിനെ ആക്രമിച്ച് നേരത്തെയും ജയിൽ ചാടിയിട്ടുണ്ട്. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. നാളെ പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കേരള തീരത്ത് നിന്ന് ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. മലയോര മേഖലയിലും അതീവ ജാഗ്രത നിർദ്ദേശമുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ബംഗളൂരുവിലാണ് മത്സരം. ബാങ്കോക്കിൽ തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമിയിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ്, രംഗിറെഡ്ഡി സഖ്യം പുരുഷ ഡബിൾസിൽ കൊറിയൻ സഖ്യത്തെ നേരിടും. വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ, തനിഷ ക്രാസ്റ്റോ സഖ്യം ഇന്ന് സെമിയിൽ തായ്ലന്റിനെ നേരിടും. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ചരമവാർഷിക ദിനമായ നാളെ കണ്ണൂരിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി ഇന്നും നാളെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ മഴക്കാലപൂർവ്വ ശുചീകരണവും പാർട്ടി സംഘടിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അറിയിച്ചു. ബർണശ്ശേരിയിലെ നായനാർ മ്യൂസിയം നാളെ മുതൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ വാഹനാപകടത്തിൽ മരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രോപൊലിത്തയുടെ ഭൌതിക ശരീരം നാളെ നാട്ടിലെത്തിക്കും. ഉച്ചയോടെ ഭൌതിക ശരീരം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച് വിലാപയാത്രയായി നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ചർച്ചിലെത്തിക്കും. ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ ടെക്നീഷ്യനായിരുന്ന അബ്ദുൾ മജീദ് പീഡിയക്കൽ നിര്യാതനായി. 73 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ കോഴിക്കോട് കണ്ണമ്പറമ്പ് പള്ളി ഖബറിസ്ഥാനിൽ നടത്തി. കോഴിക്കോട് മുക്കം മാങ്ങാപ്പൊയിൽ പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. എരഞ്ഞിമാവ് സ്വദേശി ഫഹദ് സമാനാണ് മരിച്ചത്. കാറ് ബസ്സിലിടിച്ചാണ് അപകടം. മുക്കുപണ്ടം ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ച് 1 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ 4 പേരെ ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തു. സിയാദ്, നിയാസ്, റിയാസ്, കോയമ്പത്തൂർ സ്വദേശി ആറുമുഖം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ കഴിഞ്ഞ ഒരു വർഷക്കാലമായി തട്ടിപ്പ് നടത്തിവരികയായിരുന്നു. ചേർത്തലയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണം ലേലം ചെയ്യുമ്പോഴാണ് തട്ടിപ്പ് പുറത്തുവന്നത്. മീൻപിടുത്ത ബോട്ടിൽ ചരക്കുകപ്പൽ ഇടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ തകർന്ന ബോട്ടിന്റെ അവശിഷ്ടങ്ങളിൽ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കായി പോലീസ് പൊന്നാനിയിലെത്തിയിരുന്നെങ്കിലും ബോട്ടിന്റെ അവശിഷ്ടം വെള്ളത്തിൽ കിടക്കുന്നതിനാൽ പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് 42 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റിയാസ്, മുഹമ്മദ് നിസാർ എന്നിവരിൽ നിന്നാണ് 576 ഗ്രാം സ്വർണം ഡിആർഐയും കസ്റ്റംസും ചേർന്ന് പിടിച്ചെടുത്തത്. തലയിണ കവറിലും ചോക്ലേറ്റിന്റെയും കളിപ്പാട്ടത്തിന്റെയും കവറിലാണ് സ്വർണം ഒളിപ്പിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ക്യാപ്സൂൾ രൂപത്തിൽ കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടി. മലപ്പുറം സ്വദേശിയായ യാത്രക്കാരിൽ നിന്നാണ് അധികൃതർ 430 ഗ്രാം സ്വർണം പിടികൂടിയത്. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 6,840 രൂപയായി. 54,720 രൂപയാണ് പവന്റെ വില. മുതിർന്ന മാധ്യമപ്രവർത്തകരോട് സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്നും നാളെയും വീടുകളും സ്ഥാപനങ്ങളും ശുചീകരിക്കും. 7-ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വെസ്റ്റ് നൈൽ മരണം റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.